പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുനാഥൻ്റെ പ്രവർത്തനങ്ങൾ അടുത്തറിയാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ ആദ്യത്തെ പരസ്യമായ ശുശ്രൂഷ സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കഫർനാമിലെ സിനഗോഗയിൽ വെച്ച് ഒരു പിശാചു ബാധിതനെ സുഖപ്പെടുത്തിയതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു വെച്ചു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ, അത്ഭുത പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കൽ. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് ഈ പിശാചു ബഹിഷ്കരണത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടു. സിനഗോഗിൽ പ്രാർത്ഥനാ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരും അവൻ്റെ വചനത്തെക്കുറിച്ച്, അധികാരത്തോടുകൂടിയുള്ള അവൻ്റെ ആജ്ഞാശക്തിയെക്കുറിച്ച് അത്ഭുതപ്പെടുകയും പിശാചു ബാധിതൻ യേശുവിൻ്റെ വാക്കാൽ സുഖപ്പെടുകയും ചെയ്ത സംഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെടുത്തി അല്പം കൂടി വിശദമായ ഒരു പഠനം ആവശ്യമുള്ള മേഖലയാണ് യേശു നടത്തുന്ന പിശാചു ബഹിഷ്കരണം. അത് ഇന്ന് ഏറെ പ്രസക്തമായൊരു വിഷയമായതുകൊണ്ടും ബൈബിളിൽ യേശുവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം നൽകുന്നതുകൊണ്ടും അല്പം വിശദമായി പഠിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയൊരു പങ്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കലായിരുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത്? എങ്ങനെയാണ് പിശാചു ബഹിഷ്കരണം നടന്നത്? ഈ ബഹിഷ്കരിക്കപ്പെടുന്ന പിശാചുക്കളുടെ പ്രവർത്തനങ്ങൾ എന്താണ്? ആരാണ് ഈ പിശാചുക്കൾ? ആ പിശാചുക്കളുടെ ഉത്ഭവം എന്താണ്? അവരുടെ സ്വഭാവം എന്താണ്? ആ പിശാചുക്കൾ ഇന്നുമുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം സംശയങ്ങൾ ഇന്ന് നിലവിലുണ്ട്, ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ ബൈബിളിൻ്റെ പൊതുവായ സാഹചര്യത്തിൽ എന്താണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുക? ആദ്യമേ കുറച്ച് വസ്തുതകൾ നമ്മൾ ഓർത്തിരിക്കുക. സമാന്തര സുവിശേഷങ്ങളിലാണ് യേശുവിൻ്റെ പിശാചു ബഹിഷ്കരണ പ്രവൃത്തികളെക്കുറിച്ച് വിവരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒരിക്കൽ പോലും യേശു പിശാചിനെ ബഹിഷ്കരിച്ചതായിട്ട് പറയുന്നില്ല. പിശാചിനെക്കുറിച്ചുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. അപ്പോൾ മനുഷ്യരെ ബാധിക്കുകയും മനുഷ്യരിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന പിശാചുക്കളെക്കുറിച്ച് സമാന്തര സുവിശേഷങ്ങളിൽ വളരെയേറെ തവണ പരാമർശിക്കുന്നുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്ക മൂന്ന് സുവിശേഷകന്മാരും ഒരുപോലെ രേഖപ്പെടുത്തുന്ന രണ്ട് സംഭവങ്ങളുണ്ട്. അത് മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അതിന് സമാന്തരമായി മത്തായി 8:28-34 വാക്യങ്ങൾ, ലൂക്ക 8:26-39 വാക്യങ്ങൾ. ഇത് ഗദരായരുടെ നാട്ടിൽ ഒരു പിശാചു ബാധിതനെക്കുറിച്ചുള്ള വിവരണമാണ്. യേശു കടൽ കടന്ന് മറുകരയെത്തുമ്പോൾ യേശുവിനെ എതിരേൽക്കാൻ വരുന്ന ഒരു പിശാചു ബാധിതനെക്കുറിച്ച് പറയും. രണ്ടാമത്തേത്, മൂന്ന് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം, ഒരു പിശാചു ബാധിതൻ, അവന് എപ്പിലെപ്റ്റിക് അല്ലെങ്കിൽ അപസ്മാര രോഗി എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള അപസ്മാര രോഗവുമായി ബന്ധപ്പെട്ട ഒരു പിശാചു ബഹിഷ്കരണമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 9:14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അതിന് സമാന്തരമായി മത്തായി 17:14-21 വാക്യങ്ങൾ, ലൂക്ക 9:37-43 വാക്യങ്ങൾ. ഒരു പിതാവ് തൻ്റെ പുത്രന് വേണ്ടി യാചിക്കുകയും ആ പിശാചു ബാധിതനായ ആ പുത്രനെ സുഖപ്പെടുത്താൻ ശിഷ്യന്മാർക്ക് സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ യേശുവിൻ്റെ അടുക്കൽ യാചനയുമായി വരുന്ന സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ഈ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് എല്ലാ സുവിശേഷം മൂന്ന് സുവിശേഷന്മാരും ഒരുപോലെ രേഖപ്പെടുത്തുന്നത്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വേറെ രണ്ട് സംഭവങ്ങളൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, മർക്കോസ് 1:21-28 വാക്യങ്ങൾ, കഫർനാമിലെ സിനഗോഗിൽ വെച്ച് യേശു പിശാചു ബാധിതനെ സുഖപ്പെടുത്തിയ സംഭവം. അത് ലൂക്ക എഴുതിയ സുവിശേഷം 4:31-37 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊന്നു കൂടിയുണ്ട്, മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 7:24-30 വാക്യങ്ങൾ, സീറോ ഫെനീഷ്യൻ വംശജയായ ഒരു സ്ത്രീയുടെ മകൾ പിശാചു ബാധിതയായിരുന്നെന്നും ആ പിശാചു ബാധിതയായ മകളെ സുഖപ്പെടുത്തണമെന്ന് യാചിച്ചുകൊണ്ട് ആ അമ്മ യേശുവിൻ്റെ പിന്നാലെ വന്നുവെന്നും നിർബന്ധത്തിന് വഴങ്ങി അവളുടെ വിശ്വാസത്തെ ശ്ലാഘിച്ചുകൊണ്ട് യേശു ആ മകളെ സുഖപ്പെടുത്തിയെന്നും മർക്കോസ് രേഖപ്പെടുത്തുന്നു 7:24-30 വാക്യങ്ങളിൽ. ഇത് മത്തായി എഴുതിയ സുവിശേഷം 15:21-28 വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ സമാന്തര സുവിശേഷങ്ങളിൽ മൊത്തമായിട്ടെടുത്താൽ 4 സംഭവങ്ങളാണ് പിശാചു ബാധിതരെ സുഖപ്പെടുത്തുന്നതായി വിവരിക്കുന്നത്. അതിനു പുറമെ പൊതുവായ ചില വിവരണങ്ങൾ കാണും. അനേക പിശാചു ബാധിതരെ സുഖപ്പെടുത്തി, പിശാചുക്കളെ ബഹിഷ്കരിച്ചു എന്ന ഒരു സംക്ഷിപ്ത വിവരണം പലതവണ സമാന്തര സുവിശേഷങ്ങൾ കാണാം. ഉദാഹരണം, മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 32-34 വാക്യങ്ങൾ. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചുബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അനേകം പിശാചുക്കളെ അവൻ പുറത്താക്കി, വളരെ പേരെ സുഖപ്പെടുത്തി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അനുവദിച്ചില്ല. അനേകം പിശാചുക്കളെ പുറത്താക്കുകയും അനേകം പിശാചുബാധിതരെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന് യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പൊതുവായ ഒരു വിവരണമായി മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ പലതവണയും ഇപ്രകാരമുള്ള വിവരണങ്ങൾ കാണും. മത്തായിയും ലൂക്കായും മാത്രം രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്, ബധിരനും ഊമനുമായ പിശാചിനെ അഥവാ പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം. ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, അതിന് മത്തായി 12:22 അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാചു പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. പിശാചു പുറത്തു പോയപ്പോൾ ഊമൻ സംസാരിച്ചു. പിശാചിൻ്റെ പ്രവർത്തനം വഴി ഊമനായ ഒരു വ്യക്തിയെക്കുറിച്ച് ലൂക്കായും മത്തായിയും പറയുന്നുണ്ട്. ഇതിനു പുറമെ ലൂക്ക മാത്രം രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്, 13-ാമത്തെ അധ്യായത്തിൽ ഒരു രോഗാത്മാവ് ബാധിച്ച്, ഒരു ആത്മാവ് എന്നാണ് POC ബൈബിൾ കൊടുത്തിരിക്കുന്നത്. 13-ാമത്തെ അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവനൊരു സാബത്തിൽ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച്, എ സ്പിരിറ്റ് ഓഫ് വീക്ക്നെസ് ഓ സ്പിരിറ്റ് ഓഫ് ഇൽനെസ് എന്നാണ് ഒറിജിൻ, പ്നെയ്മ അസ്തനെയ്യാസ്. അപ്പോൾ ആത്മാവ് അഥവാ രോഗാത്മാവ് ബാധിച്ച് രോഗിണിയായി, രോഗാത്മാവ് ബാധിച്ച് രോഗിണിയായി എന്നതിലുള്ള ഒരു പുനരുക്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. തന്നെ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത്. രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അനേകം സംഭവങ്ങൾ, പിശാചുബാധയുടെ അനുഭവങ്ങൾ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവങ്ങളിലെല്ലാം യേശു അവരെ സുഖപ്പെടുത്തുകയും പിശാചുക്കളെ ബഹിഷ്കരിച്ച് കഴിയുമ്പോൾ രോഗികൾക്ക് സൗഖ്യമുണ്ടാകുകയും ചെയ്യുന്നതായിട്ട് പറയും. അപ്പോഴ് യേശുവിൻ്റെ പ്രവർത്തനത്തിൽ വളരെ നിർണായകമായ ഒരു പങ്ക് പിശാചു ബഹിഷ്കരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ്. യേശു പിശാചുക്കളെ ബഹിഷ്കരിച്ചു എന്ന് പറയുക മാത്രമല്ല, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ യേശു അധികാരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. യേശു ചെയ്ത പ്രവർത്തനങ്ങൾ തന്നെ തുടരാനായിട്ട് യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 12 അപ്പസ്തോന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം പിശാചുക്കളെ ബഹിഷ്കരിക്കുകയായിരുന്നു എന്ന് മർക്കോസ് തന്നെ പറയുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. 12 പേരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മുഖ്യമായ ലക്ഷ്യം പിശാചുക്കളെ ബഹിഷ്കരിക്കുകയാണ്. എങ്ങനെയാണ് ബഹിഷ്കരിക്കുന്നത്, എന്താണതിൻ്റെ അർത്ഥം, നമ്മളത് സാവകാശം പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം കൊടുക്കുന്നതിന് വേണ്ടിയാണ് യേശു ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. മർക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ 16-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണും. അവൻ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളമുണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ശിഷ്യത്വത്തിൻ്റെ ഒരു അടയാളമായി യേശു തന്നെ എടുത്തു കാണിക്കുകയാണ്. യേശുവിൻ്റെ ജീവിതകാലത്ത് തന്നെ അപ്പസ്തോൽമാരെ യേശു പറഞ്ഞയക്കുകയും അവർക്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം കൊടുക്കുകയും ചെയ്തതായി സുവിശേഷകന്മാർ, സമാന്തര സുവിശേഷകന്മാരെല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാമത്തെ അധ്യായം ലൂക്ക എഴുതിയ സുവിശേഷം 1-ഉം 2-ഉം വാക്യങ്ങൾ. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗങ്ങൾ സുഖപ്പെടുത്താനും അധികാരം കിട്ടിയ ശിഷ്യന്മാർ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ സന്തോഷത്തോടെ ഏറ്റുപറയുന്നൊരു കാര്യമുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ യേശു പറയും വീണ്ടും 20-ാമത്തെ വാക്യത്തിൽ, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, സന്തോഷത്തിൻ്റെ കാരണം വേറെയാണ്. ഏതായാലും വളരെ വ്യക്തമായി എടുത്തു കാണിക്കുന്ന ഒന്ന്, സുവിശേഷങ്ങൾ, പ്രത്യേകിച്ച് സമാന്തര സുവിശേഷങ്ങൾ, പിശാച് ബാധയെക്കുറിച്ചും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന മേഖല ഇതായിരുന്നു. യേശു നൽകിയ അധികാരവും സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ശിഷ്യന്മാർ കൊടുത്ത ദൗത്യവും ഈ പിശാചു ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ്, ആരാണ് പിശാചുക്കൾ? നമുക്ക് സാവകാശം ഇതിനെക്കുറിച്ച് ഒന്ന് അപഗ്രഥിക്കാനായിട്ട് നോക്കാം. പിശാചുക്കൾ എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ഗ്രീക്ക് ഭാഷയിലെ പല പദങ്ങളാണ്. അതിന് എല്ലാത്തിനും തുല്യമായ ഒരു പദം മലയാളത്തിൽ കണ്ടെത്തുക പ്രയാസമാകും. ഉദാഹരണത്തിന് സാത്താൻ, സാത്താന എന്ന ഒരു പദം പിശാജ് എന്ന് തന്നെയാണ് നമ്മൾ വിവർത്തനം ചെയ്തത്. ചിലപ്പോൾ സാത്താൻ എന്ന് പറയാറുണ്ട്. അത് ഹീബ്രു വാക്കാണ്. അത് അതേവിടെ എടുത്ത് ഗ്രീക്കിലേക്ക് സ്വീകരിച്ചു. ആ പദം യാതൊരു മാറ്റവും കൂടാതെ മലയാളത്തിൽ നമ്മൾ സാത്താൻ എന്ന് പറയാറുണ്ട്. പക്ഷേ സാത്താൻ എന്ന പദം പലപ്പോഴും POC ബൈബിളിലും മറ്റ് മലയാളം ബൈബിളിലും പിശാജ് എന്ന് വിവർത്തനം ചെയ്യുന്നു. മറ്റൊരു പദമാണ് ദിയാബോളോസ്. അത് ഗ്രീക്കാണ്. ദിയാബോളോസ് എന്ന പദം സിംഗുലർ ഏകവചനത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിനെയും പിശാജ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക അഥവാ തർജ്ജമ ചെയ്യുക. അപ്പോഴും പിശാജ് എന്ന് വിവർത്തനം ചെയ്യുന്ന ദിയാബോളോസ് എന്ന പദവും സാത്താന എന്ന പദവും ബൈബിളിൽ ഏകവചനവുമായിട്ടാണ് ഉപയോഗിക്കുക. പല സാത്താന്മാരില്ല, പല ദിയാബോളോയി ഇല്ല. ദിയാബോളോസ് എന്ന് പറഞ്ഞ് ഏകവചനമാണ്. അത് രണ്ടും ഒരു യാഥാർത്ഥ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുക. അതിന് ബേൽസബൂരെന്നോ പിശാചുക്കളുടെ തലവനെന്നോ ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ശക്തൻ, ശത്രു, ഇങ്ങനെ പല വിശേഷണങ്ങൾ ഈ ഏകവചനത്തിൽ അവതരിപ്പിക്കുന്ന ശക്തിയെ നിർവചിക്കാനായി, സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് പിശാചുക്കൾ എന്ന് നമ്മൾ വിവർത്തനം ചെയ്യുന്ന ബഹുവചനം. അതിന് മുഖ്യമായും രണ്ട് പദങ്ങളാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുക. ഡൈമോണിയോൺ എന്ന ഒരു ഗ്രീക്ക് പദം, ഡൈമോണിയോൺ അതിൻ്റെ ബഹുവചനമാണ്, ഡൈമോണിയ. ഇത് ആണ് ഏറ്റവും കൂടുതൽ ബൈബിളിൽ ഉപയോഗിക്കുന്നത്. പുതിയ നിയമത്തിൽ 63 തവണ പിശാചുക്കൾ സൂചിപ്പിക്കാൻ, പിശാചുക്കൾ തർജ്ജമ ചെയ്യുന്ന പദം ഡൈമോണിയ അഥവാ ഡൈമോണിയോൺ എന്നാണ്. പിശാചുക്കൾ അഥവാ പിശാജ്, അതിന് നമുക്ക് വേറെ പദം ഉപയോഗിക്കാനില്ല. ഡൈമോണിയോൺ ഇതൊരു ഗ്രീക്ക് പദമാണ്. ഈ ഗ്രീക്ക് പദത്തിൻ്റെ പിന്നിലുള്ള ചിന്ത വാസ്തവത്തിൽ വളരെ ശ്രദ്ധേയമാണ്. ആരംഭത്തിലൊക്കെ ഗ്രീക്കുകാർ ഡൈമോണിയോൺ എന്ന് പറഞ്ഞാൽ ഒരു ദൈവം അഥവാ ദേവൻ എന്നാണ് കണക്കാക്കിയിരുന്നത്. ഉദാഹരണത്തിന് അപ്പസ്തോല പ്രവർത്തനം 17:18 വാക്യത്തിൽ ഇങ്ങനെ കാണും: ഈ വിഡ്ഢി എന്തു പറയാനാണ് ഭാവിക്കുന്നത്? ഇവൻ വിദേശ ദേവതകളുടെ പ്രചാരകനാണെന്ന് തോന്നുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞു. വിദേശ ദേവതകൾ എന്ന് പറയുന്നതിന് സ്ട്രേഞ്ച് ഡീമൺസ് എന്നാണ്, ഡൈമോണിയ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിക്കുക. നമ്മളത് ദേവതകൾ എന്ന് തർജ്ജമ ചെയ്തു. ഇതേ പദം തന്നെയാണ് സുവിശേഷങ്ങളിൽ പിശാചുക്കൾ എന്ന് വിവർത്തനം ചെയ്യുക. അപ്പോൾ ഗ്രീക്കുകാരെ സംബന്ധിച്ച് ദേവതകൾ ആണ്, അവ സ്വയമേ ഉണ്ടായവയാവാം, സൃഷ്ടിക്കപ്പെട്ടവയാവാം. അതേസമയം അവ മനുഷ്യനെ ബാധിക്കുകയും മനുഷ്യനെ സഹായിക്കുകയും സ്നേഹിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്ന വിവിധ ശക്തികളാവും. നല്ലൊരു ശതമാനം ഗ്രീക്കുകാർ ഇപ്രകാരമുള്ള ഡൈമോണിയ എന്നത് മരിച്ചുപോയവരുടെ ആത്മാക്കളാണ് എന്ന് വിചാരിച്ചിരുന്നു. മരിക്കുന്ന മനുഷ്യർ ഇങ്ങനെ ദൈവങ്ങളായി അഥവാ ദേവതകളായി അഥവാ പിശാചുക്കളായി രൂപാന്തരപ്പെടും എന്ന് ഗ്രീക്കുകാർ വിചാരിച്ചിരുന്നു. ആ ഒരു കാഴ്ചപ്പാട് ഡൈമോണിയ എന്ന പദം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാം. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ സ്വാധീനം ഇന്ന് ഈ ബൈബിളിൽ കാണുന്ന പിശാചുക്കളെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നവരുടെ മനസ്സിലും കടന്നു വന്നു എന്ന് വരാം. നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ, മരിച്ചുപോയവരുടെ ആത്മാക്കൾ ചുറ്റി നടക്കുമെന്നും പ്രത്യേകിച്ച് ദുർമരണത്തിൽപ്പെട്ടവരും വേണ്ട വിധത്തിൽ സംസ്കരിക്കപ്പെടാത്തവരും മരണത്തിന് ശേഷമുള്ള കർമ്മങ്ങൾ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കപ്പെടാതിരിക്കുന്നവരുമൊക്കെ പിശാചുക്കളായി ചുറ്റിക്കറങ്ങി നടക്കും, മനുഷ്യരെ ബാധിക്കും, പീഡിപ്പിക്കും, നശിപ്പിക്കും എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ നാട്ടിലും വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഡൈമോണിയോൺ, ഡൈമോണിയ എന്ന പദം ഗ്രീക്കുകാരുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ ഒരു അർത്ഥം ഉൾക്കൊള്ളുന്നതായിരുന്നു. ആ പദം ബൈബിളിലേക്കെടുത്തപ്പോൾ ഈ അർത്ഥം സ്വീകരിച്ചിട്ടുണ്ടോ? വ്യക്തമായും നമുക്ക് പറയാൻ സാധിക്കും ബൈബിളിൽ ഇങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തുന്നില്ല. ഏതെങ്കിലും മരിച്ചുപോയ വ്യക്തികളുടെ ആത്മാക്കളാണ് പിശാചുക്കളായി രൂപാന്തരപ്പെടുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാനാവില്ല. മറ്റ് ഇതര സംസ്കാരങ്ങളിൽ നിന്ന് ഒരു പദം കടമെടുക്കുമ്പോൾ ആ സംസ്കാരത്തിലുള്ള എല്ലാ അർത്ഥവും ആ പദത്തിന് ഉണ്ടാകണം എന്നില്ല. ഉദാഹരണത്തിന് സ്വർഗം, പാതാളം എന്നൊക്കെ പദങ്ങൾ ഹൈന്ദവ സംസ്കാരത്തിന് ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ കടമെടുക്കുമ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ച് സ്വർഗവും പാതാളവും നരകവുമൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു അർത്ഥമാണ് ഉൾക്കൊള്ളുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഡൈമോണിയോൺ, ഡൈമോണിയ എന്ന പദം 63 തവണ പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് ഒരിക്കൽ പോലും ഏതെങ്കിലും മരിച്ച മനുഷ്യൻ്റെ ആത്മാവാണ് ഈ ഡൈമോണിയോൺ എന്ന സൂചന ഒരിക്കലും ബൈബിളിൽ കാണുകയില്ല. തന്നെയുമല്ല, ഈ ഡൈമോണിയോൺ എന്ന പദം സമാന്തര സുവിശേഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 11 തവണ, മർക്കോസിൽ 13 തവണ, ലൂക്കായിൽ 23 തവണ, 6 തവണ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലുണ്ട്. പക്ഷേ 6 തവണയും യേശുവിനെ പിശാചു ബാധിച്ചിരിക്കുന്നു, യേശുവിൽ പിശാജ് ആവസിച്ചിരിക്കുന്നു എന്ന ഒരു ആരോപണമായിട്ടാണ് കൊണ്ടുവരിക. ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും രോഗിയാക്കുന്ന ഒരു ആത്മാവായി പിശാചിനെ ഇവിടെ കണക്കാക്കുന്നില്ല. സമാന്തര സുവിശേഷം ഒഴികെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഡൈമോണിയോൺ, ഡൈമോണിയ എന്ന പദത്തിനപ്പുറത്ത് പ്നെയ്മ അഥവാ ആത്മാവ് എന്ന പദവും പുതിയ നിയമത്തിൽ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. മൊത്തം 32 തവണ ആത്മാവ്, ആത്മാക്കൾ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ചില സാഹചര്യത്തിൽ ആത്മാക്കൾ എന്ന് യാതൊരു വിശേഷണം കൂടാതെ ആയിരിക്കും ഉപയോഗിക്കുക. മറ്റു പലപ്പോഴും ഏതെങ്കിലും ഒരു വിശേഷണത്തിലൂടെ അശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദുഷ്ടാത്മാവ്, ദുരാത്മാവ്, ഈവിൾ സ്പിരിറ്റ്, അൺക്ലീൻ സ്പിരിറ്റ്, ഒരിക്കൽ നമ്മൾ കണ്ട രോഗാത്മാവ്, ഇങ്ങനെ പല വിശേഷണങ്ങളോടും ചേർത്തുകൊണ്ട് ഈ ആത്മാക്കളെ വിശേഷിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ആത്മാവ്, ദുരാത്മാവ്, ദുഷ്ടാത്മാവ്, അശുദ്ധാത്മാവ്, രോഗാത്മാവ്, ഇങ്ങനെയുള്ള വിശേഷണങ്ങളും പിശാച് എന്ന് പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട്. ഇപ്പോൾ ബൈബിളിലെ 4 പദങ്ങൾ ഒരേ അർത്ഥത്തിൽ പിശാചുക്കൾ എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അർത്ഥത്തിൻ്റെ വ്യക്തത നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതിന് മൂലഭാഷയിലേക്ക് പോവുക എന്നല്ലാതെ വേറെ പ്രതിവിധിയൊന്നുമില്ല. അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ കണക്കാക്കാൻ മനസ്സിലാക്കണം. ഇപ്പോൾ ഇങ്ങനെയുള്ള ആത്മാക്കളുടെ അല്ലെങ്കിൽ പിശാചുക്കളുടെ പ്രവർത്തനം എന്താണ്? പിശാചുക്കളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചും സമാന്തര സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ചില സംഭവങ്ങളും ഒക്കെ വായിക്കുമ്പോൾ കാണുന്ന ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ബൈബിൾ ടെക്സ്റ്റുകളുടെ ഒരു സംഗ്രഹമായി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറയുന്ന ആത്മാക്കൾ, ദുഷ്ടാത്മാക്കളാവട്ടെ, അശുദ്ധാത്മാക്കളാവട്ടെ, പിശാചുക്കളാവട്ടെ, മനുഷ്യ വ്യക്തികളിൽ പ്രവേശിക്കുന്നു എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഒറ്റപ്പെട്ട വ്യക്തിയായിട്ടായിരിക്കാം ഈ ആത്മാവ് വരുന്നത്. ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അനേകം പേരുണ്ട് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ കാണും. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലാണ്. 5-ാമത്തെ അധ്യായത്തിലെ പിശാചുബാധിതൻ്റെ വിവരണത്തിൽ നിന്ന് പിശാചുക്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു രൂപം നമുക്ക് കിട്ടും. 5-ാമത്തെ അധ്യായം 1-7 വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കും. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും ചെയ്തിരുന്നു. അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി അസാധാരണ ശക്തിയുള്ളവനായി തീരുന്നു. ഇതാണ് പ്രത്യേകമായി കാണുന്ന ഒന്ന്, അസാധാരണമായ ശക്തി. അവനെ ഒരു തരത്തിലും ബന്ധിക്കാൻ സാധിക്കുന്നില്ല. അവൻ എല്ലാവർക്കും ഒരു ഭീഷണിയായിത്തീരുന്നു. അവൻ ശവകുടീരങ്ങളിലാണ് വസിക്കുന്നത്. സാധാരണ ജനങ്ങൾ നകന്ന് ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ ജീവിക്കുന്നു. തന്നെയുമല്ല, അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ്റെ സുബോധം നഷ്ടപ്പെടുന്നു. മറ്റെന്തൊക്കെയോ വ്യക്തിത്വങ്ങൾ അവനിൽ പ്രവേശിച്ചതുപോലെ തോന്നുന്നു. അലറി വിളിക്കുക, എല്ലാവർക്കും ഭീഷണിയായിത്തീരുക, തന്നെയുമല്ല സ്വയം ഭീഷണിയായിത്തീരുന്നു. അവൻ തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ ഒരു വിവരണത്തിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇതാണ്, അറിവ്. അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തി മറ്റൊരു വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന പോലെ ആയിത്തീരുന്നു. അവനിലൂടെ പ്രവർത്തിക്കുന്നത്, അവനിൽ ആവസിച്ചിരിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ്. അസാധാരണമായ ശക്തി. അത് ആ ശക്തി തന്നെ തന്നെയും മറ്റുള്ളവരെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അയാളെ ആർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത വിധത്തിൽ അത്രമാത്രം ഭീകരനായിത്തീരുന്നു ഈ വ്യക്തി. അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മനുഷ്യനെ മനുഷ്യനില്ലാതാക്കി മാറ്റുകയാണ്. മനുഷ്യനെ അക്രമാസക്തനാക്കുന്നു. മനുഷ്യൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്നു. അവൻ്റെ സുബോധവും നഷ്ടപ്പെടുത്തുന്നു. നമ്മൾ 1-ാമത്തെ അധ്യായം കണ്ടായിരുന്നു, കഫർനാമിലെ സിനഗോഗിലെ പിശാചു ബാധിതൻ. അവനും അലറി വിളിക്കുകയും ഞങ്ങൾ എന്നൊക്കെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണും. മറ്റു ചില സംഭവങ്ങൾ, മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലെ പിശാചു ബാധിതൻ വാസ്തവത്തിൽ ഒരു അപസ്മാര രോഗിയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. 18-ാമത്തെ വാക്യം 9:18, അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്യുന്നു. അപസ്മാര രോഗത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളുടെയും ഉണ്ടെന്നാണ് വൈദ്യന്മാർ പറയുക. മറ്റു ചിലത് നമുക്കറിയാം, ഊമനായിത്തീരുന്നു, സംസാരശക്തി നഷ്ടപ്പെടുന്നു, അഥവാ നിവർന്നു നിൽക്കാൻ സാധിക്കാതെ കൂനിപ്പോകുന്നു. ലൂക്ക എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ മനുഷ്യനെ പല വിധത്തിലും ബന്ധനസ്ഥനാക്കുകയും നശിപ്പിക്കുകയും മാനസികമായും ശാരീരികമായും തളർത്തുകയും തകർക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയായിട്ടാണ് പിശാചുക്കൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ഇവയോടുള്ള സമീപനം എന്താണ്, ഇവരുടെ സ്വഭാവം എന്താണ്, ഇത് ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇതിൻ്റെ ഉത്ഭവം, അത് നമ്മൾ അടുത്ത തവണ വിശദമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയവാനും സ്നേഹനിധിയുമായ യേശുവെ, തിന്മയുടെ ശക്തിയെ ഉന്മൂലനം ചെയ്യാൻ മനുഷ്യരിൽ നിന്ന് അവനെ അകറ്റി മനുഷ്യർക്ക് വിമോചനം നൽകാൻ അവിടുന്ന് കടന്നു വന്നുവല്ലോ. അങ്ങ് പിശാചികളെ ബഹിഷ്കരിക്കുകയും രോഗികൾക്ക് സൗഖ്യം നൽകുകയും എല്ലാ ബന്ധിതർക്കും മോചനം നൽകുകയും ചെയ്തു. ആ വിമോചനം ഇന്നും തുടർന്നു പോകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ബന്ധിക്കുന്ന ശക്തികൾ ഏതാണെന്ന്, ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന പിശാചികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും അവിടുത്തെ പ്രകാശത്താൽ പ്രശോഭിപ്പിക്കണമേ. കർത്താവേ, അശുദ്ധ ആത്മാക്കളെ വിവേചിച്ചറിയുന്നതിനും അവയുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വേണ്ട കൃപയും വെളിച്ചവും ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.